Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമമനുസരിച്ച് ആണ്ടുവട്ടം 18 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 13 മുതൽ 21 വരെ വാക്യങ്ങൾ. ചെറിയ ഒരു കഥയോടെ നമുക്കിന്ന് ആരംഭിക്കാം. പ്രായാധിക്യം കൊണ്ട് കൂനിയ ദരിദ്രയായൊരു വിധവ കുടിലിൽ താമസിച്ചിരുന്നു. അവൾ ഏറെ ഭക്തയായിരുന്നു. തൊട്ടടുത്ത് വലിയൊരു ബംഗ്ലാവിൽ ഒരു ധനികനും പാർത്തിരുന്നു. അയാൾ ഈശ്വരവിശ്വാസിയല്ലായിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് ധനികൻ നടക്കാനിറങ്ങിയതാണ്. അപ്പോഴതാ കുടിലിൽ നിന്നും വിധവയുടെ പ്രാർത്ഥന: ദൈവമേ, ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, അത്താഴത്തിനും എന്റെ പക്കൽ ഒന്നുമില്ല, അങ്ങനെ കൈവിടിയുമോ ദൈവമേ? നടക്കാനിറങ്ങിയ ധനികനും ആ പ്രാർത്ഥന കേട്ടു. നടപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ധനികൻ വിധവയെ അന്നൊന്ന് പറ്റിക്കാൻ തന്നെ തീരുമാനിച്ചു. തിരികെ അയാൾ വീട്ടിൽ ചെന്ന് അല്പം റൊട്ടിയും കറിയും എടുത്ത് കുടിലിന്റെ വാതിക്കൽ കൊണ്ടുവച്ചു. വാതിൽപ്പടിയിൽ തട്ടിയിട്ട് അയാൾ അല്പം അകലേക്ക് മാറി നിന്നു. പാവം സ്ത്രീ വാതിൽ തുറന്നു. പടിവാതിക്കൽ ഭക്ഷണമിരിക്കുന്നത് കണ്ട് വിധവ പറഞ്ഞു: ദൈവമേ, ഓ ദൈവമേ, അങ്ങേക്ക് നന്ദി, അങ്ങനെ കൈവിടില്ലെന്ന് എനിക്കറിയാം. ഇത് കേട്ട് പരിഹസിച്ച് അട്ടഹസിച്ചുകൊണ്ട് ധനികൻ പറഞ്ഞു: നിങ്ങളുടെ ദൈവമല്ല, ഞാനാണ് ആ ഭക്ഷണം അവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ വിധവ പറഞ്ഞു: ശരിയാണ് മോനെ, നിനക്ക് നന്ദി. ദൈവമേ, അങ്ങെപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ചിലപ്പോൾ ചെകുത്താന്മാരെ ഉപയോഗിച്ചും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നല്ലോ. നന്ദി ദൈവമേ, നന്ദി. മോനെ, നിനക്കും നന്ദി. ക്രിസ്തുവിൻ്റെ 3 പിൻവാങ്ങലുകളെക്കുറിച്ച് മത്തായി, സുവിശേഷകൻ മത്തായി, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനക്കൂട്ടത്തിൽ നിന്ന് വിജനസ്ഥലത്തേക്കാണ് ഈ പിൻവാങ്ങലുകൾ. അതിൽ ആദ്യത്തെ പിൻവാങ്ങലാണ് ഇന്നത്തെ സുവിശേഷ സംഭവത്തിന് പശ്ചാത്തലം. സ്നാപക യോഹന്നാനെ ഹെരോദേശി രാജാവ് വധിച്ച വിവരം കേട്ട് ക്രിസ്തു ജനക്കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രാർത്ഥിക്കുവാനായിരിക്കണം അവിടുന്ന് വിജനസ്ഥലത്തേക്ക് പോയത്. എന്നാൽ പിറകെ വലിയ ജനക്കൂട്ടമാണ് ക്രിസ്തുവിനെ തേടിയെത്തിയത്, അനുഗമിച്ചത്. ജനത്തിന്റെ മേൽ അവിടത്തേക്ക് കരുണ തോന്നിയെന്ന് സുവിശേഷകൻ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. കമ്പാഷൻ എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്പതിയും എംപതിയും ചേർന്നതാണ് കമ്പാഷൻ. സിമ്പതി അല്ലെങ്കിൽ സഹാനുഭാവം മാത്രം പോരാ ജീവിതത്തിൽ, എംപതിയും വേണം. അതായത് ദീനാനുകമ്പ മാത്രം പോരാ, തന്മയീഭാവശക്തിയും വേണം. മറ്റൊരുവന്റെ ക്ലേശങ്ങൾ മനസ്സിലാക്കി അവരോട്, അവനോട്, അതിനോട് സഹതപിക്കാനുള്ള കഴിവ്, അതായത് ദയ എന്ന വികാരം കാരുണ്യപ്രവൃത്തിയായി രൂപാന്തരപ്പെടണമെന്ന് ചുരുക്കം. അങ്ങനെയാണ് ക്രിസ്തു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അത്ഭുതകരമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. അവിടുന്ന് വരുമ്പോൾ വിശക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കും മേച്ചിൽപ്പുറങ്ങളിൽ ഭക്ഷണവും ജലവും ലഭിക്കും എന്ന പ്രവചനവാക്യങ്ങൾ ദൈവരാജ്യത്തിന്റെ ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് ശക്തിയാണ് പ്രകടമാക്കുന്നത്. ക്രിസ്തു പുരുഷാരത്തെ ഊട്ടുന്ന സംഭവങ്ങൾ നമ്മുടെയും അന്നവിചാരങ്ങൾക്ക് നല്ല അടയാളമായി മാറിയേക്കും. മനുഷ്യർക്ക് വിശക്കുന്നു എന്ന അറിവ് അല്ലെങ്കിൽ അവബോധം വളരെ അടിസ്ഥാനപരമായും ആദ്യത്തേതുമാണ്. ചെറിയൊരു സംഭവം പറയട്ടെ. നാം വളരെ സാധാരണമായി പറയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളുടെയും പേര് പോലും പലർക്കും നിശ്ചയമില്ല എന്ന് അറിയാത്തതെന്തേ, നാം മനസ്സിലാക്കിയിരിക്കണം. ഒരു ദിവസം ഒരു പ്ലസ് ടു അധ്യാപിക തന്റെ പിറന്നാളിൽ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് പുഡിംഗ് ഉണ്ടാക്കി ക്ലാസ്സിൽ കൊണ്ടുവന്ന് കൊടുത്തു. വളരെ ചെറിയ അളവിലത് കുട്ടികൾക്ക് വിളമ്പിക്കൊടുത്തു. കഴിച്ചിട്ട് കുട്ടികൾ പറഞ്ഞത്: ടീച്ചറെ, എന്ത് രുചി, ഇതിന്റെ പേരെന്താണ് ടീച്ചറെ എന്ന്. ടീച്ചർ ചിരിച്ചെങ്കിലും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതേസമയം മറ്റൊരു വീട്ടിലെ ഊട്ടുമേശയിൽ KGയിൽ പഠിക്കുന്ന മകൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്: അമ്മേ, എനിക്കെന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ നൂഡിൽസ് വേണ്ട, സ്പഗേത്തി, സ്പഗേത്തി മതി എന്ന്. നമുക്ക് വീണ്ടും വിജനസ്ഥലത്തേക്ക് മടങ്ങിപ്പോകാം. ദീർഘമായ പ്രഭാഷണത്തിന് ശേഷം മടങ്ങിപ്പോകുന്ന ജനക്കൂട്ടത്തിന് എന്തു സംഭവിക്കുമെന്നോർത്ത് ക്രിസ്തു ഭാരപ്പെടുന്നുണ്ട്. വിശക്കുന്നവരുടെ ജീവിത വഴികളിൽ എന്തും സംഭവിക്കാം, എന്തും സംഭവിക്കാം. ദാവീദ് രാജാവും അനുചരന്മാരും വിശന്നപ്പോൾ ദേവാലയത്തിൽ കയറി പുരോഹിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ട കാഴ്ചയപ്പമെടുത്ത് ഭക്ഷിച്ചില്ലേ? വിശന്നു വന്ന ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സാബത്ത് ദിനത്തിൽ വയലിലെ കതിർമണികൾ പൊട്ടിച്ചു കൊറിച്ചില്ലേ? വിശക്കുന്ന പെൺകുട്ടി ഗണിക തെരുവിലേക്ക് വഴിതെറ്റി ചെന്നിരിക്കാം. വിശക്കുന്നവരോട് മാത്രം നമ്മുടെ ധാർമ്മിക വിചാരങ്ങൾ അമിതമായി പ്രസംഗിക്കരുത്, വിളമ്പരുത്. അവരുടെ വിശപ്പടക്കാൻ സഹായിക്കുകയാണ് വേണ്ടത്. നല്ലൊരളവിൽ വിശപ്പാണ് മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പുകളെ പാളിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പാവങ്ങൾക്കെന്ത് സംഭവിക്കുമെന്ന് വ്യാകുലപ്പെടാത്തവരുടെ സാരോപദേശങ്ങൾക്ക് കാൽക്കാശിന് വിലയില്ല എന്നോർക്കണം. ഭൂമിയിലെ മനുഷ്യരുടെ വിശപ്പ് ശമിപ്പിക്കുവാൻ നമുക്കിനി എന്താകും എന്ന അന്വേഷണമാണ് രണ്ടാമത്തെ ചുവട്. ഇത്രയും വലിയ പുരുഷാരത്തെ ഊട്ടാൻ 200 ദനാറ വേണ്ടിവരുമെന്നായിരുന്നു ഫിലിപ്പോസിന്റെ കണക്കുകൂട്ടൽ. അവരെത്ര കൂട്ടിയാലും നാമെത്ര കൂട്ടിയാലും കൂടാത്ത കണക്കാണിത്. കാരണം വിശക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ ഓർത്ത് നമ്മുടെ നിസ്സഹായതകൾ പേർത്ത് പേർത്ത് പറയുകയല്ല വേണ്ടത്, മറിച്ച് ജനക്കൂട്ടത്തിലെ ബാലൻ ചെയ്തതുപോലെ അക്ഷരാർത്ഥത്തിൽ കയ്യിലുണ്ടായിരുന്ന എണ്ണിച്ചുട്ട അപ്പം ചുറ്റുമുള്ളവർക്ക് വേണ്ടി വച്ചുനീട്ടുകയാണ്, പങ്കുവയ്ക്കുകയാണ് പ്രധാനം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി. വിശാല ദൃഷ്ടിയോടെ ചിന്തിച്ച് പ്രായോഗികമായും വളരെ പ്രാദേശികമായും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പങ്കുവയ്ക്കുക. ശ്രദ്ധിച്ചോ, ആവശ്യം മനസ്സിലാക്കിയ ആ പയ്യൻ പിന്നെ ഒരു ചെറു ബാല്യക്കാരനായി മാറുകയാണ്. അവന് കഴിക്കാൻ വേണ്ടി മാത്രം ഉറ്റവരാരോ പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത ആ അപ്പം, ആ 5 അപ്പവും 2 മീനും പങ്കിടാൻ കാട്ടിയ സുമനസ്, അവന്റെ വിശാല ഹൃദയം മാത്രം, അതായിരുന്നു യഥാർത്ഥത്തിൽ ബെത്സൈദ തീരത്തെ അത്ഭുതം എന്ന് പറയാം. രാത്രികാലങ്ങളിൽ ഉമ്മറപ്പടി അടക്കുന്നതിന് മുൻപ് പഴയ കാലത്ത് കേരളത്തിലെ ചില തറവാടുകളിൽ നിലനിന്നിരുന്ന ഒരു രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത്താഴപ്പട്ടണിക്കാരാരെങ്കിലുമുണ്ടോ എന്ന് ഉമ്മറത്തുനിന്ന് വിളിച്ച് കൂവി ചോദിക്കുന്നു. മുഴുവൻ ലോകത്തിന്റെയും വിശപ്പടക്കാനുള്ള പരിഹാരമുണ്ടെന്ന ഹുങ്കല്ലിവിടെ, മറിച്ച് ദുർബലമായ ശബ്ദം പതിക്കുന്ന അത്രയും ഇടങ്ങളിലെങ്കിലും ഒരത്താഴ പട്ടിണിക്കാരൻ ഉണ്ടാവരുതേ എന്ന സ്നേഹശാഠ്യമായിരുന്നിരിക്കാം. ആരെങ്കിലും ഒരാൾ അങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ സ്വസ്ഥമായി പടിയടച്ച് കിടന്നുറങ്ങാനുള്ള അവകാശം എനിക്കുണ്ടോ എന്നൊരു മനസാക്ഷിയിലെ ചോദ്യവും ഇവിടെ സ്ഫുരിക്കുന്നുണ്ട്. പാപ്പ ഫ്രാൻസിസ് നിരീക്ഷിക്കുന്നത് കണക്ക് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങളൊക്കെ ഈ ഭൂമിയിൽ സമൃദ്ധമായിട്ടുണ്ട്. എന്നാൽ അവന്റെ ദുരയെ ശമിപ്പിക്കാൻ, അവന്റെ ആർത്തി അടക്കുവാനൊന്നും മതിയാവാതിരിക്കുകയും ചെയ്യുന്നു. കുറെ കൂടി നീതിപൂർവകമായ വിതരണ പ്രക്രിയ നമ്മുടെ ലോകത്ത് സംഭവിക്കേണ്ടതുണ്ട്, ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പാവങ്ങൾക്കുള്ള പാവപ്പെട്ട സഭയാണ് താൻ സ്വപ്നം കാണുന്നത് എന്ന് പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്, പറയുന്നത്. ഇനി വീണ്ടും സുവിശേഷ സംഭവത്തിലേക്ക് എത്തി നോക്കിയാൽ, ബാക്കി വരുന്നതൊക്കെ ഏറ്റവും ശ്രദ്ധയോടെ ശേഖരിക്കാൻ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. വന്നവർക്ക് വേണ്ടി മാത്രമല്ല, വരുവാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെയുള്ള സൂചനയും കരുതലുമാണിത്. വിശക്കുന്ന ഒരാളെ ഊട്ടിയപ്പോഴൊക്കെ തന്നെ തന്നെയാണ് ഊട്ടിച്ചതെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ലാത്തവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അത് 5 പേരെ ഊട്ടുന്നതിന് തുല്യമാണെന്നാണ് ബുദ്ധധർമ്മം. ഭൂമിയിലേക്ക് വെച്ച ഏറ്റവും നല്ല കുശലം എന്താണ്? വല്ലതും കഴിച്ചോ? നിങ്ങളെന്താ കഴിക്കാത്തത്? വേണ്ട, നിങ്ങൾ കഴിക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ തന്നെ കണ്ണും വയറും നിറയും എന്ന് മക്കളോട് പറഞ്ഞ് പൊരിവയറുമായി കിടന്നുറങ്ങുന്ന അമ്മമാരുണ്ട് ഈ ലോകത്തിലെന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിൻ്റേതുപോലെ അനുകമ്പയാൽ ആർദ്രമാകേണ്ടതല്ലേ?
ഭക്ഷണം നിങ്ങൾ
ഈ ഗാനം ആലപിച്ചത് മനീഷയും സംഘവുമാണ്. ഗാനരചന ഫാദർ തദേവോസ് അരവിന്ദത്, സംഗീതം വയലിൻ ജേക്കബ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ലത്തീൻ റീതിയിലെ ആരാധനക്രമം അനുസരിച്ച് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ ആണ്ടുവട്ടം 18-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.